അവന്റെ വചനങ്ങൾ ഒന്നും നിഷ്ഫലമാക്കാതെ ഈ വർഷാവസാനത്തിലും, അതായത് ഡിസംബർ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിലും ദൈവവചനം പഠിക്കുവാൻ നമുക്ക് കൃപ തന്ന ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് എല്ലാവരെയും ബൈബിൾ സ്റ്റഡിയുടെ പഠന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് ഇയോബിന്റെ പുസ്തകം 2:10. ദ ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 2:10. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഒരു വ്യക്തിയുടെ സംസാരം രണ്ട് വിധത്തിലാകാം. നന്മയുടെ വാക്കുകൾ, രണ്ടാമതായി തിന്മയുടെ വേദനിപ്പിക്കുന്ന വാക്കുകൾ. നന്മ ഉള്ളിലുള്ളവർക്ക് മാത്രമേ നന്മയുടെ വാക്കുകൾ പറയുവാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളവരുടെ പ്രവർത്തികളിലെ നന്മ കാണാനും നന്മ ഉള്ളിലുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. തിന്മ ഉള്ളിലുള്ളവർ, തളർന്നിരിക്കുന്നവരെ താങ്ങേണ്ട വാക്കുകൾ ഉച്ചരിക്കേണ്ടതിന് പകരം തകർക്കുന്ന വാക്കുകളാണ് സംസാരിക്കുന്നത്. ഇവരുടെ വായിൽ നിന്ന് ദൈവനിന്ദയുടെ വാക്കുകൾ പുറത്തു വരുന്നു. ഈ പ്രസ്താവനയുടെ, അതായത് തിന്മ ഉള്ളിലുള്ളവരുടെ വായിൽ നിന്ന് തിന്മയുടെ വാക്കുകളെ വരികയുള്ളൂ എന്ന പ്രസ്താവനയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇയോബിന്റെ ഭാര്യ. പ്രതിസന്ധിയിലായിരിക്കുന്ന ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിക്കുവാനാണ് ഇയോബിന്റെ ഭാര്യ അവനോട് ആവശ്യപ്പെട്ടത്. അതിന് മറുപടിയായി ഇയോബ് പറയുന്ന വാക്കുകളാണ് നാം വായിച്ചത്. ഒരു പൊട്ടിയുടെ അഥവാ ബുദ്ധിശൂന്യായ ഒരു വ്യക്തിയുടെ വാക്കുകളായിട്ടാണ് ഇയോബ് ഇതിനെ കണ്ടത്. ആത്മീയ പക്വത അഥവാ വിവേകം നഷ്ടമായവർ ദൈവം ചെയ്ത കരുണ, കൃപ, സ്നേഹം എല്ലാം മറക്കുന്നവരാണ്. ബുദ്ധിശൂന്യരാണ് ഇങ്ങനെയുള്ളവർ. എന്നാൽ നന്മ ഉള്ളിലുള്ളവർക്ക് ഏറ്റവും നല്ല ഉദാഹരണമായി നമുക്ക് സ്വീകരിക്കാവുന്നത് ഇയോബിനെയാണ്. യഹോവ തന്നെ ഇയോബിനെ പറ്റി പറയുന്നത് ഇയോബ് 1:1 നമുക്ക് കാണാം. എന്റെ ദാസനായ ഇയോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും എന്നാണ് യഹോവ ഇയോബിനെ കുറിച്ച് സാക്ഷിച്ചത്. എന്നാൽ സാത്താന്റെ തന്ത്രങ്ങൾ മൂലം ഇയോബ് 2:8-10 വാക്യങ്ങളിൽ ഇയോബ് കഷ്ടത അനുഭവിച്ചതായി കാണാം. നന്മയും ദൈവസ്നേഹവും ഉള്ളവനാകയാൽ ദൈവം നൽകിയ നന്മകൾ ഒന്നൊന്നായി നഷ്ടമായപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോഴും അവൻ തൻ്റെ അധരം കൊണ്ട് പാപം ചെയ്തില്ല എന്ന് ഇയോബ് 2:7-10 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഒരിക്കൽ അയൽവാസികളായ രണ്ട് കൃഷിക്കാരിൽ ഒരുവൻ ഒരു നിലം വാങ്ങി. ഈ വിവരമറിഞ്ഞ സുഹൃത്ത് നിലം വാങ്ങിയ ആളിനെ സന്ദർശിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, എടാ, നീ നിന്റെ നിലത്തോടൊപ്പം ഒരു കേസും കൂടാണ് വാങ്ങിയിരിക്കുന്നത്. നിലം വാങ്ങിയ മനുഷ്യൻ ഈ വാക്കുകൾ കേട്ടപ്പോൾ പകച്ചിരുന്നു പോയി. കാര്യം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. സുഹൃത്ത് കാരണം വ്യക്തമാക്കി കൊടുത്തു. അതോടൊപ്പം തന്നെ പറഞ്ഞു, ഞാൻ കേസ് കൊടുക്കും, നീ വിഷമിക്കരുത്, ഞാൻ കേസ് കൊടുക്കും. ഈ പ്രഖ്യാപനത്തോടെ ഇറങ്ങിപ്പോയ സുഹൃത്തിനെ നിലം വാങ്ങിയ ആൾ വിളിച്ചു, സഹോദര, 10 സ്ഥലം അതിനുവേണ്ടിയാണോ നീ കേസ് കൊടുക്കുന്നത്? നിലം വാങ്ങിയ ആൾ 10 സ്ഥലം ഈ മനുഷ്യൻ്റെതും വാങ്ങിയെന്നുള്ള ആരോപണം അംഗീകരിച്ച ആ മനുഷ്യൻ ആ 10 അടി സ്ഥലം ആരോപിച്ച ആൾക്ക് എഴുതി കൊടുക്കുവാൻ തയ്യാറായി. അത് നിങ്ങൾ അങ്ങ് എടുത്തു, നമുക്ക് അതിർത്തി മാറ്റിയിടാം, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. കേസ് കൊടുക്കാൻ തയ്യാറായി വന്ന മനുഷ്യൻ ഈ വ്യക്തിയുടെ സംസാരം കേട്ടുകൊണ്ട് അതിശയിച്ചു നിന്നു. എന്നിട്ട് പറഞ്ഞു, അല്ല എനിക്ക് വേണ്ട, നീ തന്നെ അതങ്ങ് എടുത്തു, നീ ഇത്രയും പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അതുകൊണ്ട് അതിർത്തിക്കല്ല് മാറ്റണ്ട, അത് താങ്കൾ എടുത്തുകൊള്ളുക. ഭൂ ഉടമയോട് അയാൾ പറഞ്ഞ വാചകം ഒന്ന് ശ്രദ്ധിക്കുക. കേസ് കൊടുക്കാൻ തയ്യാറായി വന്നവനാണ്. അവൻ പറഞ്ഞു, എനിക്ക് ആ സ്ഥലം വേണ്ട, നിങ്ങളിലെ നന്മ ഞാൻ കണ്ടില്ലല്ലോ, താങ്കളുടെ ഉള്ളിലെ നന്മ എൻ്റെ ഉള്ളിലെ തിന്മ ഇല്ലാതാക്കിയതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മടങ്ങിപ്പോയി. അതാണ് ദൈവവചനത്തിൽ പറയുന്നത്, നന്മയാൽ തിന്മയെ ജയിക്കുക. നമുക്കും അപ്രകാരം നന്മയാൽ തിന്മയെ തോൽപ്പിക്കുന്നവരായിത്തീരാൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ശിമോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരുന്ന യേശുവിനെ തൈലാഭിഷേകം ചെയ്ത ഒരു സ്ത്രീയെ കാണാം. കർത്താവ് അവൾ ചെയ്ത നല്ല പ്രവൃത്തിയെ അഭിനന്ദിച്ചപ്പോൾ തിന്മയുള്ളിലുള്ളവർ അവളെ വിമർശിച്ചു. അവളുടെ സ്നേഹം, ബഹുമാനം, നന്ദി, ആദരവ് ഇവയെല്ലാം ആ പ്രവൃത്തിയിൽ അടങ്ങിയിരുന്നു എന്ന് യേശു മനസ്സിലാക്കി. എന്നാൽ തിന്മയുള്ളിലുള്ളവർ ഈ പ്രവൃത്തിയിലെ നന്മ അവഗണിച്ചു കളഞ്ഞു. ഈ വിലയേറിയ തൈലം അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കരുതോ എന്നുള്ള ചിന്താഗതിയായിരുന്നു അവരുടെ മനസ്സിൽ. എന്നാൽ യേശു പറഞ്ഞത് ശ്രദ്ധിക്കുക, സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് യേശു പ്രഖ്യാപിച്ചു. നന്മ ഉള്ളിലുണ്ടാകണമെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരാകണം. സങ്കീർത്തനം 1:2, സങ്കീർത്തനം 27:13-14 വാക്യങ്ങളിൽ ജീവനുള്ളവരുടെ ദേശത്ത് പാർക്കുമ്പോൾ തന്നെ നന്മ ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കണമെന്ന് നമുക്ക് മനസ്സിലാകുന്നു. തിന്മകൾ അഥവാ ബാഡ് തിങ്സ് വരുമ്പോൾ ധൈര്യത്തോടെ നേരിടണം. ഈ പ്രതിസന്ധികളിൽ ജീവിതത്തെ പരിവർത്തന വിധേയമാക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ ജീവിതത്തെ പരിവർത്തന വിധേയമാക്കുവാനായി നാം ശ്രദ്ധിക്കേണ്ടുന്നതാണ്. സങ്കീർത്തനം 119:71 പറയുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം കഷ്ടതയിലായത് എനിക്ക് ഏറെ ഗുണമായി എന്ന്. കഷ്ടതകൾ നമുക്ക് തരുന്നത് എന്തിനെന്ന് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണാവുന്നതാണ്. ദൈവത്തിൻ്റെ കരത്തിൽ നിന്നാണ് നന്മയും തിന്മയും പുറപ്പെടുന്നതെന്ന് ഇയ്യോബ് 2:10 നിന്ന് മനസ്സിലാകും. പണ്ട് ഇംഗ്ലണ്ടിലെ ഒരു കടയുടെ മുൻപിൽ ഇപ്രകാരം എഴുതി വച്ചിരുന്നു, വി ക്യാൻ മെൻഡ് എവരിത്തിങ്. അതിന് താഴെയായി നിരാശയിലാണ്ട ഈ ബോർഡ് കണ്ട് ഒരു വ്യക്തി എഴുതി വച്ചു, ഹൂ ക്യാൻ മെൻഡ് മൈ ബ്രോക്കൺ ഹാർട്ട്, എൻ്റെ തകർന്ന ഹൃദയത്തെ ആർക്ക് നന്നാക്കാൻ കഴിയും. ഇത് വായിച്ച ഒരു ദൈവദാസൻ അതിൻ്റെ താഴെ എഴുതി, പ്ലീസ് റീഡ് 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 3-5. ദയവ് ചെയ്ത് നിങ്ങളും അത് വായിക്കുമോ? ദൈവമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നത്. അപ്രകാരം അദ്ദേഹം തന്ന ആശ്വാസം പ്രാപിച്ച നാം മറ്റുള്ളവരെ തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തെ നിരസിക്കാത്ത ആ നല്ല യജമാനന്റെ അടുക്കൽ എത്തിക്കുന്നവരായി തീരണം. പ്രിയമുള്ളവരെ, തിന്മ ചെയ്യുന്നത് മതിയാക്കി നന്മ ചെയ്യുവാൻ പഠിച്ച് ന്യായമന്വേഷിച്ച് പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കി അനാഥനു വേണ്ടി ന്യായം നടത്തുവാനും വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കുന്നവരുമാകുവാൻ നിങ്ങൾ ശ്രമിക്കുക. അങ്ങനെ ബുദ്ധിയുള്ള ഒരു വ്യക്തിയെപ്പോലെ സംസാരിപ്പാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മയല്ലാതെ ഒന്നും ചെയ്യാത്ത ഞങ്ങളുടെ പ്രിയ യേശുവേ, ഈ ഡിസംബർ ആദ്യ ആഴ്ച വരെ അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്ന സ്നേഹത്തിന് നന്ദി. നന്മയാൽ തിന്മയെ ജയിച്ച് നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങളെ പിന്തുടരുവാൻ, ജോബിനെ പോലെ അധരം കൊണ്ട് പാപം ചെയ്യാത്തവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ, യഹോവയെ കുറിച്ച് കൊണ്ട് നല്ല സാക്ഷ്യം പറയിക്കുന്നവരായി തീരുവാൻ, മറ്റുള്ളവർ ഞങ്ങളെ നോക്കി യഹോവ ഉള്ളിലുള്ളവരെന്ന് പറയുന്നവരാകുവാൻ, നിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുന്നവരായി ജീവിപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ചിന്ത ഞങ്ങൾക്ക് അവിടുന്ന് തന്നതിനായി സ്തോത്രം. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരുമെന്ന് വാഗ്ദത്തം തന്നവനിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവരുടെ ജോലിയിൽ, അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ പഠനത്തിൽ, സകലതിലും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. എല്ലാ ഭരണകർത്താക്കളെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ആൾ.